اللهم إني أسألك من الخير كله عاجله وآجله ما علمت منه وما لم أعلم، وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم أعلم. اللهم إني أسألك من خير ما سألك عبدك ونبيك، وأعوذ بك من شر ما عاد به عبدك ونبيك. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل، وأعوذ بك من النار وما قرب إليها من قول أو عمل، وأسألك أن تجعل كل قضاء قضيته لي خيرا. رواه ابن ماجه.
اللهم إني أسألك من الخير كله عاجله وآجله، وأعوذ بك من الشر كله عاجله وآجله، ما علمت منه وما لم أعلم. اللهم إني أسألك من خير ما سألك عبدك ونبيك، وأعوذ بك من شر ما استعاذ به عبدك ونبيك. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل، وأعوذ بك من النار وما قرب إليها من قول أو عمل، وأسألك أن تجعل كل قضاء قضيته لي خيرا. ഈ പ്രാർത്ഥന നിങ്ങൾ എന്തെങ്കിലും കാണാതെ പഠിക്കണം. കാരണം ഈ ദുആ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾ സാധിക്കുമെങ്കിൽ കാണാതെ പഠിക്കണം. ഇത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം. കാരണം ഈ ദുആ ചില ഹദീസുകളിൽ വന്നതുപോലെ, ചില സലഫുകൾ വിശേഷിപ്പിച്ചതുപോലെ, അൽ ജവാമിഉ അൽ കവാമിലാണ്. അൽ ജവാമിഉൽ കവാമിൽ, അൽ ജവാമിഉ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്. അൽ കവാമിൽ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഇത് പൂർണ്ണമാണ്. ഇനി ഇതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇതിലുണ്ട്. നിനക്ക് എന്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണോ അതൊക്കെ ഇതിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലി. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിനൽ ഖൈരി കുല്ലി, എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരു ഖൈറും ബാക്കിയില്ല, എല്ലാ ഖൈറും ഞാൻ എന്നോട് ചോദിക്കാൻ. ആജിലിഹി വആജിലിഹി, ദുനിയാവിലുള്ളതും ആഖിറത്തിലുള്ളതും. ആജിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളത്, ആജിൽ എന്ന് പറഞ്ഞാൽ വൈകി വരുന്നത്. വൈകി വരുന്ന ഏതാ? ആഖിർ. ആജിൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കിട്ടുന്നത്. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്തെല്ലാം ഖൈറുണ്ടോ അതൊക്കെ ഞാൻ എന്നോട് ചോദിക്കാം. മാ അലിംതു മിൻഹു വമാ ലം അഅലം, അതിൽ മാ അലിംതു മിൻഹു, ഞാൻ അറിഞ്ഞ നന്മകളാവട്ടെ, വമാ ലം അഅലം, ഞാൻ അറിയാത്ത നന്മകളാകട്ടെ. ഇനി ഏത് നന്മ ബാക്കിയുള്ളത്? ഒരു നന്മയും ബാക്കിയില്ല. വഅഊദു ബിക മിന ശർരി കുല്ലി, അല്ലാഹുവേ, ഞാൻ നിന്നോട് എല്ലാ ശർറിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. ആജിലിഹി വആജിലി, ഉടനെ ഉണ്ടാകുന്നതിൽ നിന്നും വൈകി ഉണ്ടാവുന്നതിൽ നിന്നും. ഇതിലെല്ലാം പെട്ടു. ദുനിയാവിൽ ഖൈർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ദീനിൽ നിന്ന് വരുന്ന ഖൈർ, അതുപോലെ തന്നെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഭൗതികമായ ഖൈറുകൾ, ആഖിറത്തിൽ വരുന്ന ഖൈർ, എല്ലാം പെട്ടു. അതുപോലെ തന്നെ ഷർറും. വഊദു ബിക മിന ശർരി കുല്ലി ആജിലിഹി വആജിലി മാ അലിംതു മിൻഹു വമാ ലം അഅലം, ഞാൻ അറിഞ്ഞതാകട്ടെ അറിയാത്തതാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക من خير ما سألك عبدك ونبيك. الله هو إني أسألك نعم نعود شعودي كنو من خير ما سألك عبدك ونبيك. نند أدمي آية نند نبي آية محمد صلى الله عليه وسلم شعودي چا يلا ننمغل نعم نعود شعودي كنو. پندي دنمار بارنجو رسول الله عند ور دعاء ورال پڑي چتل اي ارت دعاء ماتر پڑي چتل ينگل അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ ദുആ കൊണ്ടും പ്രാർത്ഥിച്ച പോലെയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അല്ലാഹുമ്മ അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക നബിയു, നിന്റെ റസൂൽ നിന്നോട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എന്നോട് ചോദിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് റസൂലുള്ളക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ആയിഷ ബീവിക്കാണ്. ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസാണ്, അവരോട് പറയാൻ പഠിപ്പിച്ചു കൊടുത്ത ഹദീസാണ്.
വഅഊദു ബിക മിൻ ശർരി മസ്തആദ ബിക അബ്ദുക വനബിയുക ഔ മാ ആദ ബിക.
രണ്ടു വന്നിട്ടുണ്ട്, നിന്റെ റസൂല്, നിന്റെ അടിമയായ, നിന്റെ റസൂലായ, നിന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് രക്ഷ ചോദിച്ച എന്തെല്ലാം ഷർറുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു ഞാൻ രക്ഷ ചോദിക്കാൻ. ഇനി ഏത് ഷർറാ ബാക്കിയുള്ളത്? ഒരു ഷർറും ബാക്കിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ എല്ലാ ദുആയും ഇതിൽപ്പെട്ട്. റസൂലുള്ളാഹിന്റെ ദുആ ഒന്നല്ലെങ്കിൽ ഒരു ഖൈർ ചോദിക്കലാണ്, അല്ലെങ്കിൽ ഒരു ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കലാണ്, അതെല്ലാം ഇതിൽപ്പെട്ടു.
അള്ളാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന,
ഇനി അതിന്റെ പൂർണ്ണത എന്ന നിലക്ക് അള്ളാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അള്ളാഹു ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുകയാണ്.
وما قرب اليها من قول او عمل
സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊരു വാക്കുണ്ടോ എന്തൊരു പ്രവൃത്തി ഉണ്ടോ അതൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതൊക്കെ അള്ളാഹു ഞാനോട് ചോദിക്കാൻ, എന്ത് പ്രവൃത്തി ഉണ്ടോ അതൊക്കെ ചോദിക്കാൻ. പ്രാർത്ഥന നിങ്ങൾ സ്ഥിരമാക്കണം, കാരണം ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് എല്ലാം കിട്ടി. ഈ ഇന്ന് നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും ജാമ്യമായ പ്രാർത്ഥന ഒന്നിതാണ്,
اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل.
ഞാൻ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന, അതിലേക്ക് പ്രവേശിപ്പിക്കുന്നതും കൂടിയല്ല. നോക്കണം നിങ്ങൾ, വാക്ക് വളരെ സൂക്ഷ്മമാണ്. وما قرب اليها من قول او عمل, അതിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം വാക്കുകളുണ്ടോ പ്രവൃത്തികളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു.
واسالك ان تجعل كل قضاء قضيته لي خيرا,
നീ എനിക്ക് വേണ്ടി വിധിക്കുന്ന എല്ലാ വിധികളും ഖൈറാക്കാൻ അല്ലാഹു എന്നോട് ചോദിക്കുന്നു. അതോടുകൂടി പരലോകവും കഴിഞ്ഞ് ദുനിയാവും കഴിഞ്ഞ്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വാക്കും പ്രവൃത്തിയുമാണ്, നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ വാക്കും പ്രവൃത്തിയുമാണ്, പരലോകം കഴിഞ്ഞ് അല്ലാഹു നീ എനിക്ക് വിധിക്കുന്ന എല്ലാ വിധി ഖൈറാക്കണം, അതോടുകൂടി ദുനിയാവും കഴിഞ്ഞു. ഇനി അവൻ എന്താ ബാക്കിയുള്ളത്? അവനിൽ എല്ലാ ഖൈറും വന്നു, എല്ലാ ഷറും വന്നു. ഇത് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദുആന്റെ അദബുകൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിൽ പ്രാർത്ഥിക്കുക. ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടും മറ്റും ദുആന്റെ ഷർത്തുകൾ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത്, അതുപോലെ തന്നെ ഉള്ള സാഹചര്യങ്ങൾ ചോദിക്കുക. സമയമില്ല അത് വിശദീകരിക്കാൻ. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ
ഓർമ്മപ്പെടുത്തനാണ്. لك مقواعا لك مخلصا إليك أواها منيبا رب تقبل توبتي واغسل حوبتي وأجب دعوتي وثبت حجتي واهد قلبي وسدد لساني واصل سخيمة صدري رواه أبو داود الترمذي.
رب أعني ولا تعن علي وانصرني ولا تنصر علي وامكر لي ولا تمكر علي واهدني ويسر الهدى الي وانصرني على من بغى علي رب اجعلني لك شاكرا ولك ذاكرا لك راهبا لك مطواعا اليك مخبتا اواها منيبا رب تقبل توبتي واغسل حوبتي واجب دعوتي وثبت حجتي واهد قلبي وسدد لساني واسلل سخيمة قلبي.
ربي عند ربي اعني انني സഹായിക്കണം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒന്നാമത്തെ ഉദ്ദേശം, ദുആയിൽ എപ്പോഴും നമ്മൾ അത് മനസ്സിൽ വെക്കണം, ഒന്നാമത്തെ ഉദ്ദേശം ആഖിറത്താണ്. ആഖിറത്തിന്റെ കാര്യത്തിൽ അല്ലാഹു എന്നെ സഹായിക്കണം. രണ്ടാമത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം.
വലാ തുഇൻ അലയ്യ,
അള്ളാഹുവെ എനിക്കെതിരെ നീ സഹായിക്കരുത്. വല തുഇൻ അലയ്യ എന്ന പ്രാർത്ഥന ഒരു വാലിമായ ഒരുത്തൻ പ്രാർത്ഥിച്ചാലും, ഒരുത്തനൊരു ഉപദ്രവം ചെയ്യണം ആൾക്കാരോട്, എന്നിട്ട് അള്ളാഹു നീ എനിക്കെതിരെ ഒരാളെ സഹായിക്കരുത് എന്ന് പറഞ്ഞാലോ, അവൻ പ്രാർത്ഥനയിൽ കടുത്ത അപരാധം കാണിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് തിന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. മാത്രമല്ല അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ അള്ളാഹുമാഇന്നി എന്ന് പറയുമ്പോൾ ബസൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത് ഒരു മുഖ്ലിസായ, ഒരു ആദിലായ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. നീതിമാനായ ഇഖ്ലാസുള്ള ആൾക്ക് അള്ളാഹുമാഇന്നി, അള്ളാഹു നീ എന്നെ സഹായിക്കണം. വലാ തുഇൻ അലയ്യ, നീ എനിക്കെതിരെ സഹായിക്കരുത്. വലാ തുഇൻ അലയ്യ, നീ എനിക്കെതിരെ സഹായിക്കരുത്. വൻസുർനി, നീ എന്നെ സഹായിക്കണം. നസറും ഔനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഔൻ എന്ന് പറഞ്ഞ സഹായം, നസർ എന്ന് പറഞ്ഞാൽ വിജയം, വിജയത്തോടുകൂടി ഉണ്ടാകുന്ന സഹായം. വൻസുർ, നീ അള്ളാഹു നീ എന്നെ വിജയിക്കാൻ സഹായിക്കണം. വലാ തൻസുർ അലയ്യ, നീ എന്നെ എന്റെ മേൽ മറ്റുള്ളവരെ വിജയിപ്പിക്കരുത്. ഇതൊക്കെ എവിടെയാണ്? ദീനിന്റെ കാര്യത്തിലാണ്, അതോടൊപ്പം ദുനിയാവിൽ അനുവദനീയമായ കാര്യങ്ങളിലാണ്. വംകുർലി, അള്ളാഹു നീ എനിക്ക് വേണ്ടി തന്ത്രം മെനയണം. വലാ തംകുർ അലയ്യ, നീ എനിക്കെതിരെ തന്ത്രം മെനയരുത്. അള്ളാഹു തന്ത്രം മെനയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകൾ, അവനെ ധിക്കരിക്കുന്ന ആളുകൾ, അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അവരെ പ്രയാസത്തിലേക്ക്, കൂടുതൽ പ്രയാസത്തിൽ നിന്ന് കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കലാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തന്ത്രം. അവർക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ അവൻ വിചാരിക്കും വിജയിക്കണം, അവസാനത്തുള്ളവർ മനസ്സിലാവുള്ളൂ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മെക്കർ. അത് അള്ളാഹു ആരോട് മാത്രമേ ചെയ്യുള്ളൂ? അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളോട് മാത്രം. വംകുർലി, അള്ളാഹുവെ നീ എനിക്ക് വേണ്ടി തന്ത്രം മെനയണമെന്ന് പറഞ്ഞാൽ എന്റെ ശത്രുക്കളെ നീ അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ അവർക്കെതിരെ തന്ത്രം മെനയണം. വല തംകുർ അലൈ, നീ എന്നെ ആ അവസ്ഥയിലാക്കരുത്. അള്ളാഹുവിന്റെ മക്കറിൽ പെട്ടതാണ് ഒരാൾക്ക് നിഅമത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, അയാൾ അള്ളാഹിനെ ധിക്കരിക്കുകയും ചെയ്യുക. അത് അള്ളാഹുവിന്റെ തന്ത്രത്തിൽ പെട്ടതാണ്. എന്താ സംഭവിക്കുക? അയാൾക്ക് നിഅമത്തുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, അയാൾ അള്ളാഹിനെ ധിക്കരിക്കുകയും ചെയ്യുക. അത് അള്ളാഹുവിന്റെ ഇസ്തിദ്റാജാൻ, നഖറാൻ. അള്ളാഹ നിന്നെ പിടിക്കാൻ ഉദ്ദേശിക്കുകയാണ്, കൂടുതൽ കുരുക്കിട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോ മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ കൊളുത്തിട്ട് കഴിഞ്ഞാൽ മീൻ കൊളുത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കും, എന്നിട്ടൊരൊറ്റ പിടുത്തം പിടിക്കും, ഒന്നാകെ കൊത്തിക്കഴിഞ്ഞാൽ. ആ അർത്ഥമാണ് ഇസ്തിദ്റാജിന്റെ അർത്ഥം. അത് മനുഷ്യന്മാരുടെ അർത്ഥത്തിൽ പറയുമ്പോൾ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ അർത്ഥം അതാണ്. കാരണം ഇങ്ങനെ വിട്ടുകൊടുത്ത് ഒരൊറ്റ പിടുത്തം പിടിക്കുന്നതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം. അള്ളാഹുവിന്റെ ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അവൻ നന്മകളിൽ ഇങ്ങനെ അയച്ചുവിടും, എന്നിട്ട് അവസാനം ഒരൊറ്റ പിടുത്തം പിടിക്കും, അവന് തൗബക്ക് പോലും അവസരം കൊടുക്കാതെ. അപ്പൊ ഇതാണ് വല തംകുർ അലൈ, അള്ളാഹു നീ ആ അവസ്ഥയിൽ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നത്. വഹദിനി വയസ്സിരിൽ ഹുദാലി, വഹദിനി, അള്ളാഹുവിന് എനിക്ക് ഹിദായത്ത് നൽകണം, ഹിദായത്ത് എനിക്ക് എളുപ്പമുള്ളതാക്കണം, പ്രയാസം ഉണ്ടാക്കരുത്. ചില ആൾക്കാർക്ക് ഇബാദത്ത് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, ആ പ്രയാസം എനിക്കുണ്ടാക്കരുത്. വൻസൂർനി അലാ മൻ ബഗ അലൈ, എന്നോട് അതിക്രമം കാണിച്ചവർക്ക് എതിരെ നീ എന്നെ സഹായിക്കണം. റബ്ബി ജഅൽനി ലക ശാക്കിറ, അള്ളാഹുവേ നീ എനിക്ക് എന്നെ നിനക്ക് നന്ദി ഉള്ളവനാക്കി മാറ്റണം, നിന്നോട് നന്ദി കാണിക്കുന്നവനാക്കണം. ലക ദാക്കിറ, നിനക്ക് ദിക്ർ ചൊല്ലുന്നവനാക്കണം. ലക റാഹിബ, നിന്നെ പേടിക്കുന്നവനാക്കണം. ലക മിത്വാഅ എന്ന് പറഞ്ഞാൽ ധാരാളമായി നിന്നെ അനുസരിക്കുന്നവനാക്കണം, എപ്പോഴും നിന്നെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഇബ്രാഹിം നബിനെ പോലെ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ നമ്മുടെ റസൂലിനെ പോലെ, മറ്റേത് നബിമാരെയും പോലെ, സഹാബിമാരെ പോലെ. ലക മിത്വാഅ വ ഇലൈക മുഖ്ബിത, അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ മുഖ്ബിത ആയിരിക്കണം. മുഖ്ബിത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഖുശൂഉ ഉള്ളവനാണ്, ആ ഖുശൂഉിൽ ഇഖ്ലാസ് ഉള്ളവൻ. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഖുശൂഉ ഉള്ളവനാണ് മുഖ്ബിത എന്ന് പറയാം. അതാണ് ലക്ക മുഖ്ബിത എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് വേണ്ടി മാത്രമേ അള്ളാഹനെ പേടിക്കുക. അവ്വാഹൻ മുനീബ, അവ്വാഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ധാരാളമായി പ്രാർത്ഥിക്കുന്നവൻ. വേറൊരർത്ഥം അവ്വാഹൻ എന്ന് പറഞ്ഞാൽ കസീർ ഉൽ ബുഖ, ധാരാളമായി കരയുന്നവൻ, അള്ളാഹുവിനെ ശിക്ഷ ആലോചിച്ച് കരയുക. അവ്വാഹ, അതാണ് അവ്വാഹ്. അവ്വാഹൻ മുനീബ. മുനീബ എന്നത് ഇനാബത്ത് എന്നതില്ല, ഇനാബത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു, തൗബയും അതോടൊപ്പം അള്ളാഹുവിന്റെ ഇബാദത്തും.
റബ്ബി തഖബ്ബൽ തൗബതി, അള്ളാഹു എന്റെ തൗബ നീ സ്വീകരിക്കണം. വഗ്സിൽ ഹൗബതി, ഹൗബത്ത് എന്ന് പറഞ്ഞാൽ തിന്മയാണ്, ദംബ് മഅസിയ. വഗ്സിൽ ഹൗബതി, അള്ളാഹുവെ എന്റെ തിന്മ നീ കഴുകിക്കളയണം. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് തിന്മ കഴുകുക എന്നുള്ളത്.
വഅജിബ് ദഅവതി, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണം.
വസബ്ബിത് ഹുജ്ജതി, എന്റെ തെളിവുകൾ നീ സ്ഥൈര്യമുള്ളതാക്കണം, ഉറപ്പുള്ളതാക്കണം.
സബ്ബിത് ഹുജ്ജതി എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഹുജ്ജത്തുകൾ ഉറക്കണം. എങ്ങനെ ദുനിയാവിൽ ഹുജ്ജത്ത് ഉറക്കുക? ഇസ്ലാമിനെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ തെളിവുകളുമായി നിൽക്കാൻ സാധിക്കണം. അത് അള്ളാന്റെ ഔനാണ്, അള്ളാന്റെ സഹായമാണ്. കഴിഞ്ഞോ? ഇല്ല. ഖബറിൽ മലക്കുകൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണം. ഇല്ല. കഴിഞ്ഞോ? ഇല്ല. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ അവന്റെ വിചാരണ എളുപ്പമുള്ളതായിരിക്കണം.
അതുപോലെ തന്നെ വസബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി, എന്റെ ഹൃദയത്തെ അള്ളാഹുവേ നീ ഹിദായത്തിലാക്കണം.
വസദ്ദിദ് ലിസാനി, എന്റെ നാവിനെ അള്ളാഹുവേ നീ നേരെയാക്കണം. നമ്മൾ എല്ലാ ഖുത്ബകളിലും കേൾക്കാറുണ്ട് അല്ലേ, തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേരായ വാക്ക് പറയുക.
സദ്ദിദ് ലിസാനി എന്ന് പറഞ്ഞാൽ എന്റെ നാവിനെ നേരെയാക്കുക. നാവ് ഒരാൾ നേരായി കഴിഞ്ഞാൽ കുറെ അയാൾ ശരിയായി അല്ലേ. നാവാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ, അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാദാ ഔറദനിയൽ മവാരിദ്, ഇതാണ് എന്നെ എത്തിച്ചിടത്തെല്ലാം എത്തിച്ചത്. എന്നാൽ ഞാൻ പ്രയാസം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, അതിലൊക്കെ എന്നെ എത്തിച്ചത് എന്താണ്? ഈ നാവാണ്. നാവ് ഒരാൾ അള്ളാഹു നേരെയാക്കിയാൽ, അതായത് അള്ളാഹു ഹക്ക് പറയാൻ സഹായിക്കുക, സത്യം പറയാൻ സഹായിക്കുക. ലിസാന്, നാവ് സത്യം ഉണ്ടായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ, അലൈക്കും ബിസ്സുദ്ഖി, നിങ്ങൾ സത്യം പറയണം. സത്യം പറയുക എന്നത് നന്മയിലേക്ക് നയിക്കും. എന്നിട്ടോ സത്യം അവൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ ആർക്ക് ശേഷമുള്ള പദവിയാ? നബിമാർക്ക് ശേഷമുള്ള പദവിയാണ്. നാവിന്റെ സുദുക്കിൽ നിന്ന്, നാവിൽ സത്യം മാത്രം പറയുക എന്നുള്ളത് ഒരാളുടെ ഹിദായത്തിന്റെ തുടക്കം. നാവ് സത്യം മാത്രം പറയാൻ ഉപയോഗിക്കുക എന്നുള്ളത് അയാളുടെ ഹിദായത്തിന്റെ തുടക്കം. അയാൾ സുദ്ദീഖ് എന്ന പദവിയിലേക്ക് എത്താൻ അയാളെ സഹായിക്കുന്ന കാര്യമാണത്. വസദ്ദിദ് ലിസാനി വസ്ലുൽ സഖീമത ഖൽബി, വസ്ലുൽ നീ നീക്കണമേ, സഖീമത ഖൽബി എന്റെ ഖൽബിന്റെ സഖീമ. സഖീമ എന്ന് പറഞ്ഞാൽ അസൂയ, വൃത്തികെട്ട ചിന്തകൾ, ഇതൊക്കെ സഖീമത്താണ്, ഇതൊക്കെ സഖീമത്താണ്.
اللهم إني أعوذ بك من منكرات الأخلاق والأعمال والأهوال وظاهر
الذنوب. اللهم إني أعوذ بك من منكرات الأخلاق والأعمال والأهواء. اللهم إني അന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ മുൻകറാത്ത്, മുൻകറാത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരാളും തിന്മയാണ് എന്ന് സമ്മതിക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാമിൽ അത് തിന്മയാണ്, ജനങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കണ്ണിലും തിന്മയാണ്. അങ്ങനെ തിന്മയായിട്ടുള്ള എന്തൊക്കെ കാര്യമുണ്ട്, അതൊക്കെ എന്താണ് മുൻകറാത്ത് എന്ന് പറഞ്ഞതിൽ പെടും.
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാതി അൽ അഖ്ലാഖ്, മോശമായ സ്വഭാവങ്ങൾ.
സഹോദര, ഈ പ്രാർത്ഥന നമ്മൾ നന്നായി വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് സലഫി സഹോദരങ്ങൾ. കാരണം നമ്മുടെ സ്വഭാവം നന്നാക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യങ്ങളിലൊന്നാണ് നല്ല സ്വഭാവം. അപ്പോ അല്ലാഹുമ്മ اني اسالك مكارم اللهم اني اعوذ بك من منكرات الاخلاق والاعمال അതുപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ, ഹറാം, വൃത്തികേടുകൾ. والاهواء അതുപോലെ തന്നെ ദേഹേച്ഛകൾ. ദേഹേച്ഛകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ അയാളുടെ ഹൃദയത്തിന് ഷഹവത്തുകളോട് ഇഷ്ടം ഉണ്ടാവുക, ഹറാം ചെയ്യാനുള്ള താല്പര്യം. അല്ലാഹു തആല പറഞ്ഞു, അഫറായിത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, അവനവന്റെ ഇലാഹിനെ ഹവയാക്കിയവനെ കണ്ടോ. ഹവ എന്നാണ് ദേഹേച്ഛ. എങ്ങനെ അവന് ഹവയെ ഇലാഹാക്കിയത്? ഹവയെ ഇലാഹാക്കിയത് എങ്ങനെയാണ്?
അവൻ എന്തൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചു അതപ്പോ ചെയ്യും. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഒരു ഹറാമിൽ നിന്നും അവന് തടയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു കാഫിർ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, അല്ല അവൻ കാഫിറാണ്. കാരണം അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഒരു തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ അവനെ സഹായിക്കുന്നില്ല. എന്തൊരു തിന്മ ചെയ്യണം എന്ന് അവന് തോന്നി അവന് ചെയ്യും. ചില ആൾക്കാർ ഫഹറായി പറയുന്നുണ്ട്, ഞാൻ എനിക്ക് തോന്നി ഞാൻ ചെയ്യും, എന്നെ ഒരാളും തടയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും. അങ്ങനെ തോന്നിയത് ചെയ്യുക എന്നത് മുഅ്മിന്റെ സ്വഭാവമല്ല, അവന് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റാത്തുണ്ട്. അപ്പൊ അതാണ് മുൻകറാത്തു അൽ അഹ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
اللهم إني أسألك الثبات في أمري والعزيمة على رشدي وأسألك موجبات رحمتك وعزائم مغفرتك وأسألك شكر نعمتك وحسن عبادتك وأسألك قلبا سليما ولسانا صادقا وأسألك من خير ما تعلم وأعوذ بك من شر ما تعلم وأستغفرك لما تعلم إنك أنت علام الغيوب رواه الطبراني في المعجم الكبير.
اللهم إني أسألك الثبات في الأمر. അള്ളാഹുവെ, ഞാൻ ദീനിന്റെ കാര്യത്തിൽ നിന്നോട് സ്ഥൈര്യം ചോദിക്കാം. സബാത്തെന്ന സ്ഥൈര്യം. വൽ അസീമത അല റുഷ്ദ്, സന്മാർഗത്തിൽ അല അസീമ, അതിന് ഉറച്ച തീരുമാനം ഞാൻ ചോദിക്കുകയാണ്. ചില ആൾക്കാർക്ക് നന്മ അറിയാം, പക്ഷെ അത് ചെയ്യാനുള്ള അസീമത്തില്ല. സഹോദര, നിനക്ക് സ്വർഗത്തിന്റെ പടികൾ മേലോട്ട് ചവിട്ടണോ, നിനക്ക് അസീമത്തുണ്ടായാൽ മതി. എന്താണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പൂർണ്ണതയിൽ നിന്ന് മറ്റൊരു പൂർണ്ണതയിലേക്ക് പോകാനുള്ള ആവേശം. എത്ര ചെയ്താലും എത്ര നന്മ പ്രവർത്തിച്ചാലും മതി വരാത്ത ആവേശം, അതാണ് അസീമത്തു അല റുഷ്ദ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ നന്മ കുറെ എത്തി, അവന് മതിയായിട്ടില്ല, ഇനിയും ചെയ്യണം. ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നേടിയെടുക്കാനുള്ള ആർത്തി, അതിനുവേണ്ടിയുള്ള കടുത്ത പരിശ്രമം, അതിനുവേണ്ടി എവിടെ അവസാനിപ്പിക്കില്ല, അവസാനിക്കല് മരിക്കുന്ന സമയത്ത്, അതാണ് അൽ അസീമത്തു അല റുഷ്ദ്. ഇമാം അഹ്മദ് റഹീം അള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു മുഅ്മിൻ അവൻ വിശ്രമിക്കപ്പോഴാണ് സ്വർഗത്തിലേക്ക് അവന്റെ കാലെടുത്ത് വെക്കുമ്പോഴാണ്, അതാണ് അസീമ. ഓരോരുത്തർക്കും അവരവരുടെ അസീമത്തനുസരിച്ചാണ് അള്ളാഹു തആല തൗഫീഖ് നൽകുക. ചില ആൾക്കാർക്ക് ഇത്ര എത്തിയാൽ മതി എന്നുണ്ടാവും, അതിന്റെ കുറച്ച് താഴ്ത്ത്. അവൻ എത്രയാണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചായിരിക്കും അള്ളാഹുവിന് കൊടുക്കുക. അതുകൊണ്ടാണ് നബിമാരിൽ ഏറ്റവും അഫ്ളലായ നബിമാരുടെ പേരെന്താണ്, അവർക്ക് നൽകിയ വിശേഷണം എന്താണ്, ഉലു അൽ അസ്മ്. ഉലുൽ അസ്മ്, ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥൈര്യമുള്ള, പ്രവർത്തിക്കണമെന്ന ഉറച്ച തീരുമാനമുള്ള ആൾക്കാർ. ഈ അസീമ, അത് ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ഖൈർ ലഭിച്ചു. അപ്പോൾ അള്ളാഹു, ഞാൻ അത് നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക മൂജിബാത്തി റഹ്മതിക്, അള്ളാഹുവേ നിന്റെ റഹ്മത്ത് ലഭിക്കാൻ നിർബന്ധമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ, നിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടാൻ എന്തൊക്കെ ഞാൻ ചെയ്യണോ അതൊക്കെ, അതാണ് മൂജിബാത്തു റഹ്മ. അള്ളാഹുവേ നിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കാൻ നിർബന്ധമായി ഞാൻ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുടെ അതൊക്കെ, അത് ചെയ്താൽ നിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടും. ആ കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ റഹ്മത്ത് പെടും, ആഖിറത്തിലെ ഏറ്റവും വലിയ റഹ്മത്ത് സ്വർഗമാണ്. അതുപോലെ തന്നെ അള്ളാഹുവേ നിന്റെ മഗ്ഫിറത്ത് എനിക്ക് നേടിത്തരുന്ന, അത് ഉറപ്പാക്കുന്ന കാര്യങ്ങൾ. അസ്മ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അർത്ഥം. അസാഇമ മഗ്ഫിറത്തിക്ക് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് എനിക്ക് ഉറപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു എന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ശുക്ര നിഅമതിക, അള്ളാഹുവേ ഞാൻ നിന്റെ നിഅമത്തിന് നന്ദി പറയാനുള്ള അവസരം എനിക്കുണ്ടാകാൻ ഞാൻ നിന്നോട് ചോദിക്കണം. ശുക്ര നിഅമ, അല്ലാഹുമ്മ നസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവേ ഞാൻ അതിനുള്ള തൗഫീഖ് ചോദിക്കണം. ഇബാദത്ത് നന്നാവണമെങ്കിൽ രണ്ട് കാര്യം വേണം, ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും അള്ളാഹു എന്നോട് ചോദിക്കാൻ. വഅസ്അലുക ഖൽബൻ സലീമ, അതുപോലെ അള്ളാഹു എന്നോട് ഖൽബുൻ സലീം, സലീമായ ഖൽബ് ചോദിക്കുക. എന്താണ് സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും ശുദ്ധമായ ഖൽബ്. അതിലൊരാളുടെ അസൂയല്ല, പകയില്ല, അതിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന അള്ളാഹുവിന് വെറുപ്പിടെ ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന കൽബ്, അതാണ് കൽബുൻ സലീം. ഈ കൽബ് ആണ് നാളെ പരലോകത്ത് ഉപയോഗപ്പെടുള്ളൂ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇല്ല മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് യൗമലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ മക്കളോ ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം, ഇല്ല മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബുമായി വന്നവർക്കൊഴികെ. സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള ഹൃദയം, ഒസ്തികേടില്ലാത്ത മോശമായ ചിന്തകളില്ലാത്ത ഹൃദയം. വസ്അലുക ഖൽബൻ സലീമൻ ولسانا صادقا, സത്യസന്ധമായ നാവ്. നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. വസ്അലുക മിൻ ഖൈരി മാ തഅലം, ഇത് നേരത്തെ പറഞ്ഞ ദുആ പോലെയാണ്. വസ്അലുക മിൻ ഖൈരി മാ തഅലം എന്ന് പറഞ്ഞാൽ, അള്ളാഹു നിനക്കറിയുന്ന എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിന് അറിയാത്ത ഏതെങ്കിലും നന്മ ബാക്കിയുണ്ടോ? ഇല്ല. വസ്അലുക മിൻ ഖൈരി മാ തഅലം, നിനക്കറിയുന്ന എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ തഅലം, നിനക്കറിയുന്ന എല്ലാ ഷറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതോടുകൂടി എല്ലാ ഷറും അതിൽ പെട്ടു. വസ്തഗ്ഫിറുക ലിമാ തഅലം, അല്ലാഹുവെ നിനക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കാം. എന്റെ അടുത്ത് സംഭവിച്ചു പോയ തെറ്റുകൾ, അതിൽ നിന്ന് അല്ലാഹു ഞാനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ ഗൈബുകളും ഏറ്റവും അറിയുന്നവനാണ്. അല്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നാം
سبحان الله وبحمده استغفر الله واتوب اليه رواه مسلم.
سبحان الله وبحمده, سبحان الله എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ന്യൂനതയും അല്ലാഹുവിനില്ല, ഒരു ന്യൂനതയും, ഒരു കുറവുമില്ല. മനസ്സിലായില്ലേ? അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നാ കുറവ് എന്ന് പറയാവുന്ന എന്തൊരു കാര്യമുണ്ടോ അതൊന്നും അല്ലാഹുവിനില്ല. ന്യൂനത എന്ന് പറയാവുന്ന എന്തൊരു കാര്യമുണ്ടോ അതൊന്നും അല്ലാഹുവിനില്ല. സുബ്ഹാനല്ലാഹ്, അതാണ് സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ഞാൻ അല്ലാഹുവിന് ഹംദ് പറയുന്നു. ഹംദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് എല്ലാ നന്മകളുമുണ്ട്. അഹ്ലു സുന്നൽ ജമാഅ പ്രത്യേകം പഠിപ്പിക്കുന്ന അടിസ്ഥാനങ്ങളിൽ ഒന്നാണിത്. അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലാഹുവിന് ഉള്ള ന്യൂനതകൾ അവനില്ല എന്ന് പറയുന്നതോടൊപ്പം എന്ത് പറയണം? അവന്റെ നന്മകൾ എടുത്തു പറയണം. കാരണം ന്യൂനതകളില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൽ അത് ഒരു മദ്ഹല്ല. ഇപ്പൊ ഒരാൾ ഒരു രാജാവിന്റെ അടുത്തിൽ പോയിട്ട് പുകഴ്ത്താൻ, രാജാവിനെ പുകഴ്ത്താൻ വിചാരിക്കാം. എന്നിട്ട് അയാൾ പറയണ്ട, ആ രാജാവേ, നിങ്ങളൊരു കശണ്ടിക്കാരനല്ല, നിങ്ങളൊരു പേടിത്തൊണ്ടനല്ല, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ആളല്ല, നിങ്ങൾ കർത്തവനല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കോടും. പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അത് പുകഴ്ത്തലാവില്ല. കാരണം എന്താ, ന്യൂനതകളില്ല എന്ന് പറയൽ മാത്രം അതൊരു പുകഴ്ത്തലല്ല, അത് പുകഴ്ത്തലിന്റെ രൂപമല്ല. അതുകൊണ്ടാണ് അള്ളാഹു തആല അവനെ പുകഴ്ത്തി, അവനെ, അവൻ ന്യൂനത ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവന്റെ ഏതെങ്കിലും ഒരു നന്മ എടുത്തു പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, അള്ളാഹു ലാ ഇലാഹ ഇല്ലഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തു വലാ നൗം. അള്ളാഹു ഉറങ്ങൂല എന്ന് വെറുതെ പറയല്ല. പിന്നെ അതിന്റെ മുൻപ് എന്ത് പറഞ്ഞു? അള്ളാഹു ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഖയ്യൂമാണ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ. എന്നിട്ട് ലാ തഅഖുദുഹു സിനത്തു വലാ നൗം എന്ന് പറഞ്ഞു. ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ്, അള്ളാഹു അഹദാണ്, ഏകനാണ്, അള്ളാഹു നിരാശ്രയനാണ്. എന്നിട്ടാണ് പിന്നെ എന്ത് പറഞ്ഞത്? ലം യലിദ് വലം യൂലദ്, അവന് കുട്ടി ഉണ്ടായിട്ടില്ല, അവൻ മറ്റൊരാളുടെ കുഞ്ഞല്ല എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആദ്യം അള്ളാഹുവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞു. അപ്പൊ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്. ഇതിന്റെ അർത്ഥം ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം കിട്ടുന്നല്ല, മറിച്ച് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് അതിന്റെ ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്, അതുകൊണ്ട് തന്നെ അവന് എല്ലാ നന്മയുണ്ട്. കാരണം എന്താ, നന്മ ഇല്ലാതിരിക്കലും ന്യൂനതയാണ്. മനസ്സിലായത്? എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു മുക്തനാണ്, ന്യൂനതയിൽപ്പെട്ടതാണ് ഒരു നന്മ ഇല്ലാതിരിക്കാന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് എല്ലാ നന്മയുണ്ട്. എന്തെങ്കിലും ഒരു നന്മയിൽ കുറവ് സംഭവിച്ചാൽ അത് ന്യൂനതയാണ്, അങ്ങനെ ഒരു ന്യൂനതയില്ല. സുബ്ഹാനല്ലാഹ് ബിഹംദിഹി, അള്ളാഹുവിന് എല്ലാ നന്മകളുമുണ്ട്. വസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, വസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നു. വഅതൂബു ഇലൈഹി, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു വസല്ലം ബാരക നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം.